ഒന്ന് കൊരിന്ത്യർ അധ്യായം 10. സഹോദരരെ, മോശയെ പിന്തുടർന്ന നമ്മുടെ പിതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം മേഘങ്ങൾക്കിടയിൽ ആയിരുന്നു. അവരെല്ലാം കടലിലൂടെ നടക്കുകയും ചെയ്തു. മേഘത്തിലും കടലിലും സ്നാനപ്പെട്ട് അവർ മോശയോട് ചേർന്നു. അവരെല്ലാം ഒരേ ആത്മീയാഹാരം ഭക്ഷിച്ചു. അവർ ഒരേ ആത്മീയ ജലവും കുടിച്ചു. അവരോടൊപ്പമുണ്ടായിരുന്ന ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പക്ഷേ ദൈവം അവരിൽ അധികം പേരോടും സംപ്രീതനായില്ല. അവർ മരുഭൂമിയിൽ വധിക്കപ്പെട്ടു. സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മാതൃകകളുമാണ്. അവർ ഇച്ഛിച്ചതുപോലുള്ള തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ ചെയ്തതുപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
അവർ തിന്നാനും കുടിക്കാനും ഇരുന്നു, നൃത്തം ചെയ്യാൻ അവർ എഴുന്നേറ്റു.
അവരിൽ ചിലർ ചെയ്തതുപോലുള്ള ലൈംഗിക പാപങ്ങൾ നാം ചെയ്യരുത്. ഒരു ദിവസം അവരിൽ 23,000 പേർ തങ്ങളുടെ പാപങ്ങൾ മൂലം കൊല്ലപ്പെട്ടു. അവർ ചെയ്തതുപോലെ നമ്മൾ കർത്താവിനെ പരീക്ഷിക്കുവാൻ പാടില്ല. കർത്താവിനെ പരീക്ഷിച്ച അവർ പാമ്പുകളാൽ കൊല്ലപ്പെട്ടു. ഇവരിൽ ചിലർ ചെയ്തതുപോലെ പരാതിപ്പെടാതിരിക്കുക. നശിപ്പിക്കുന്നവനായ ദൂതനാൽ അവർ കൊല്ലപ്പെട്ടു. അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ഉദാഹരണങ്ങളാണ്. അത് നമുക്ക് മുന്നറിയിപ്പെന്ന നിലയ്ക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ പൂർവ ചരിത്രമെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. താൻ ശക്തനായി നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. എല്ലാവർക്കുമുള്ള പ്രലോഭനങ്ങൾ മാത്രമേ നിങ്ങൾക്കുമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും. നിങ്ങൾക്ക് സഹിക്കാവുന്നതിലധികം പ്രലോഭനങ്ങൾക്ക് വിധേയരാകുവാൻ അവൻ അനുവദിക്കില്ല. എന്നാൽ നിങ്ങളെപ്പോഴെങ്കിലും പ്രലോഭിപ്പിക്കപ്പെട്ടാൽ അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു മാർഗവും ദൈവം തരും. അപ്പോൾ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വിഗ്രഹാരാധനയിൽ നിന്നും ഓടിയകലുക. സ്വയം വിലയിരുത്താനുള്ള വിവേകം നിങ്ങൾക്കുണ്ടെന്ന ധാരണയിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. നാം സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പങ്കുചേരലല്ലേ? നാം മുറിച്ചെടുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരം പങ്കുവച്ചെടുക്കലല്ലേ? ഒരു അപ്പമുണ്ട്, നമ്മൾ അനേകം പേരും. പക്ഷേ ആ ഒരപ്പത്തിൽ നിന്ന് നാം നമ്മുടെ പങ്ക് മുറിച്ചെടുക്കുന്നു. അതിനാൽ സത്യത്തിൽ നമ്മൾ ഒരു ശരീരമാകുന്നു. ഇസ്രായേൽക്കാരെ പറ്റി ഓർക്കുക. യാഗമർപ്പിക്കപ്പെട്ട ആഹാരം തിന്നുന്ന അവർ യാഗപീഠം പങ്കുവെക്കുകയല്ലേ? വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാരത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്നല്ല, വിഗ്രഹത്തിനും ഉണ്ടെന്നല്ല. വിഗ്രഹങ്ങൾക്ക് നിവേദിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചിനാണ്, ദൈവത്തിനല്ല നൽകുന്നത്. നിങ്ങൾ പിശാചുക്കളുമായി ഒന്നും പങ്കുവയ്ക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. പിശാചുക്കളുടെയും കർത്താവിന്റെയും പാനപാത്രത്തിൽ നിന്ന് ഒരേ സമയം കുടിക്കാൻ നിങ്ങൾക്കാവില്ല. കർത്താവിന്റെയും പിശാചിന്റെയും മേശയിൽ ഒരേ സമയം പങ്കുവറ്റാനും നിങ്ങൾക്കാവില്ല. കർത്താവിനെ നാം പ്രകോപിപ്പിക്കണോ? നമ്മൾ അവനേക്കാൾ ശക്തരാണോ? അല്ല. എല്ലാം അനുവദിച്ചിരിക്കുന്നു, പക്ഷേ എല്ലാം നല്ലതല്ല. എല്ലാം അനുവദിച്ചിരിക്കുന്നു എങ്കിലും ചിലത് മറ്റുള്ളവരെ ശക്തരാക്കുവാൻ സഹായിക്കുന്നില്ല. അവനവനെ മാത്രം സഹായിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ആരും ശ്രമിക്കരുത്. മറ്റുള്ളവർക്കു കൂടി നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ചന്തയിൽ വിൽക്കുന്ന മാംസം കഴിക്കുക. മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുക. ഭൂമിയും അതിലുള്ളതെന്തും കർത്താവിന്റേതാകിയാൽ നിങ്ങൾക്കത് തിന്നാം. അവിശ്വാസിയായ ഒരുവൻ അവനോടൊത്ത് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ക്ഷണിക്കാം. നിങ്ങൾ പോകുവാൻ തീരുമാനിച്ചാൽ മുന്നിൽ വിളമ്പുന്നതെന്തും ഭക്ഷിക്കുക. അത് തിന്നാൻ കൊള്ളാവുന്നതാണോ എന്ന് അന്വേഷിക്കാതിരിക്കുക. എന്നാൽ അത് വിഗ്രഹത്തിന് സമർപ്പിക്കപ്പെട്ട മാംസമാണ് എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കരുതാത്തത് എന്തുകൊണ്ടാണെന്നോ? നിങ്ങളോട് അങ്ങനെ പറഞ്ഞവൻ ആ ഭക്ഷണം തിന്നുന്നത് തെറ്റെന്ന് വിശ്വസിക്കുന്നവനാകിയാൽ അവന്റെ വിശ്വാസത്തെ നിങ്ങൾ മുറിപ്പെടുത്തുകയാവും ഫലം. അത് ഭക്ഷിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ മറ്റേയാൾ അത് തെറ്റാണെന്ന് കരുതാം. അതുമാത്രമാണ് അത് തിന്നാതിരിക്കാനുള്ള കാരണം. മറ്റുള്ളവർ തെറ്റോ ശരിയോ എന്ന് കരുതുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ സ്വാതന്ത്ര്യം വിലയിരുത്തപ്പെടേണ്ടത്. നന്ദിയോടെയാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. അതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ ആഹാരത്തിന്റെ പേരിൽ ഞാൻ വിമർശിക്കപ്പെടരുത്. അതുകൊണ്ട് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. യഹൂദരും യവനന്മാരും ദൈവസഭയും ഒക്കെ ഉൾപ്പെടെ മറ്റുള്ളവരെ തെറ്റു ചെയ്യിക്കും വിധം ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. അതുതന്നെ ഞാനും ചെയ്യുന്നു. എല്ലാവരെയും എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ലത് വരുന്നതിനായി ഞാനൊന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല. ഭൂരിപക്ഷം ആളുകൾക്കും രക്ഷയുണ്ടാകത്തക്ക വിധം അവർക്ക് നന്മയ്ക്കായാണ് ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കാറ്.